SBS മലയാളം വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ പരിപാടി കേൾക്കാം എപ്പോൾ വേണമെങ്കിലും.
കേരളത്തിൽ ഇന്ന് തൃശൂർ പൂരമാണ്. വിവാദങ്ങളും ചർച്ചകളും ഇടപെടലുകളുമൊക്കെ ഒരുപാടുണ്ടായെങ്കിലും പൂരലഹരിയിലാണ് തൃശൂർ ഇപ്പോഴുള്ളത്. ജനലക്ഷങ്ങൾ തൃശൂരേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ പൂരത്തിന്റെ ഏറ്റവും പ്രധാന ആകർഷണമായ കുടമാറ്റം നടക്കും. നാളെ പുലർച്ചെയോടെയായിരിക്കും തൃശൂർ പൂരത്തിലെ ഏറ്റവും പ്രധാന ഇനങ്ങളിലൊന്നായ ഇപ്പോൾ ഏറ്റവും ചർച്ചയുമായിരിക്കുന്ന കരിമരുന്ന് പ്രയോഗം നടക്കുന്നത്. പരവൂർ വെടിക്കെട്ട് അപകടം നടന്നിട്ട് കൃത്യം ഒരാഴ്ച തികഞ്ഞിരിക്കുന്ന ദിവസമാണ് തൃശൂർ പൂരവും നടക്കുന്നത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേരളത്തിൽ ഇത് സംബന്ധിച്ച് വലിയ ചർച്ചകളായിരുന്നു നടന്നത്. അതിനുശേഷമാണ് പതിവ് രീതിയിൽ തന്നെ പൂരം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും പൂരം നടക്കുന്ന ഈ സമയത്ത് SBS മലയാളം റേഡിയോയും ഈ ചർച്ചയിൽ പങ്കാളിയാവുകയാണ്. ചർച്ചയിൽ പങ്കെടുക്കാനായി ഇന്ന് കൂടുതൽ പേരെ പാനലിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. 2 പേർ മാത്രമാണ് ഇന്ന് ചർച്ചയിലുള്ളത്. 2 തൃശൂർ സ്വദേശികൾ തന്നെയാണ്. തൃശൂരിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി പാർത്തവർ. അതായത് ഏറെക്കാലം നേരിൽ പൂരം കണ്ടിട്ടുള്ള 2 പേർ തന്നെയാണിത്. അഡലൈഡിലുള്ള ധന്യ സജീഷും ബ്രിസ്ബനിലുള്ള അനിൽ ജെയിനും. സ്വാഗതം 2 പേർക്കും SBS മലയാളത്തിലേക്ക്. എന്തായാലും ആദ്യം തന്നെ തൃശൂർക്കാരായതുകൊണ്ട് ഇന്ന് പൂരം നടക്കുമ്പോൾ പൂരം മിസ് ചെയ്യുന്നുണ്ടോ എന്ന കാര്യത്തിൽ തന്നെ തുടങ്ങാം. എന്ത് തോന്നുന്നു, ധന്യയ്ക്ക് പൂരം മിസ് ചെയ്യുന്നുണ്ടോ?
തീർച്ചയായും മിസ് ചെയ്യുന്നുണ്ട്. കാരണം എന്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ പൂരം മിസ് ചെയ്തിട്ടില്ല. ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ തൃശൂർ പൂരം ശരിക്ക് ആസ്വദിച്ച് മനസ്സ് നിറയെ സന്തോഷിച്ച് ആസ്വദിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോ ഇപ്രാവശ്യമാണ് ഞാൻ ആദ്യമായിട്ട് എന്റെ പൂരം മിസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വിഷമം എനിക്ക് നന്നായിട്ടുണ്ട്. അപ്പം അതും ഒന്നും എന്താ പറയാ, ശരിക്കും മിസ്സിങ് ആണ്. എനിക്ക് ശരിക്കും ഇപ്പൊ അവിടെ ഞാൻ കഴിഞ്ഞു പോയ വർഷങ്ങളിൽ ഞാൻ അവിടെ ചെയ്തിരുന്നതെല്ലാം ഞാനിപ്പോ ഓർത്തോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ അവിടെ എന്താ ചെയ്തിരുന്ന, അവിടുത്തെ ഓരോ കാഴ്ചകളും അവിടുത്തെ ഓരോ ചടങ്ങുകളൊക്കെ ഞാൻ ഇപ്പൊ ഓർത്തോണ്ടിരിക്കുകയാണ് ഇവിടെ.
ഓക്കെ, അപ്പൊ എന്തായാലും ധന്യയുടെ അതിനകത്തൊരു നിലപാട് എനിക്ക് ആദ്യം തന്നെ വ്യക്തമാകുന്നു തോന്നുന്നു. എന്തായാലും അനിൽ, അനിലിനെ പൂരം മിസ് ചെയ്യുന്നുണ്ടോ? തൃശൂർക്കാരൻ തന്നെയാണല്ലോ.
തീർച്ചയായിട്ടും പൂരത്തെ കുറിച്ച് എനിക്ക് ഇപ്പോ ഒരു അങ്കലാപ്പോടുകൂടിയാണ് ഞാൻ ഇന്ന് ഈ പൂരത്തെ കാണുന്നത്. കാരണം എന്റെ മനസ്സിൽ ഇന്നും ചിതറിക്കിടക്കുന്ന ചില ശരീരഭാഗങ്ങളും ഒക്കെയുള്ള ഒരു പരവൂർ ദുരന്തത്തിന്റെ നടുക്കത്തിൽ തന്നെയാണ് ഞാനിന്ന്. എന്റെ എനിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് ഒത്തിരി പൂരങ്ങളോട് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും, പക്ഷെ ഇന്ന് ഈ പരവൂരിന്റെ പശ്ചാത്തലത്തിൽ ഞാനിപ്പോ ഈ വെടിക്കെട്ടിന് വളരെ ഭയാശങ്കകളോടെയാണ് നോക്കിക്കാണുന്നത്. കൂടാതെ ഈ കുടമാറ്റം എന്ന് നമ്മൾ കുറച്ചു നേരത്തെ പറഞ്ഞിരുന്നു, ഒരു വലിയ ജനസഞ്ചയത്തിന് ചുറ്റും ഒരു കരിവീരന്മാരുടെ ഒരു നീണ്ട നിര, അവിടെ ഉണ്ടാകുന്ന തിക്കും തിരക്കുകളും എനിക്ക് വളരെ കൃത്യമാണ്. അവിടെ ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ചെറിയ അനക്കങ്ങൾ ഉണ്ടായാൽ അവിടെ മരണപ്പെടുന്നത് 100 കണക്കിന് ആൾക്കാരായിരിക്കും. അതേപോലെ തന്നെ വെടിക്കെട്ട്, തൃശ്ശൂർ വെടിക്കെട്ട് അപകടങ്ങൾ അപ്പുറമാണെന്നൊന്നും പറയാൻ പറ്റില്ല. തൃശ്ശൂർ വെടിക്കെട്ട് അപകടത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇന്ന് എനിക്ക് പൂരം മിസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പൂരം നടക്കുന്നുണ്ടല്ലോ, ഇതുപോലുള്ള വിപത്തുകൾ കേരളത്തിൽ ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ, ഒരു ചെവി പോലും കേൾക്കാതെ ആരും ഇതിന്റെ നിയമങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം പാടെ മറന്നുകൊണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാനസികമായിട്ട് നമ്മൾ ഇതേപോലെയുള്ള ഒരു പ്രവണതയിലേക്ക് മാറുന്നത് എന്നുള്ള ഒരു ഉത്കണ്ഠയാണ് എനിക്ക്.
തീർച്ചയായും അനിലിന്റെ നിലപാട് വ്യക്തമാണ്. ധന്യ, എന്തായാലും അനിൽ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അപ്പൊ ധന്യക്ക് പൂരം മിസ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും അത്ര ഒരു ആശങ്ക ധന്യക്ക് തോന്നുന്നുണ്ടോ? കാരണം കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു SBS മലയാളവും ഇത്തരത്തിൽ പരവൂർ വെടിക്കെട്ട് അപകടത്തെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തത്. അതിന്റെ ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരുപാട് രംഗങ്ങൾ അവിടെ നിന്നുണ്ടായിരുന്നു. ധന്യക്ക് ആ ഒരു ആശങ്ക ഉണ്ടോ ഇന്നിപ്പോൾ പൂരം ആഘോഷിക്കുമ്പോൾ പോലെ, ദൂരെ ഇരുന്ന് പൂരം ആഘോഷിക്കുമ്പോൾ പോലും?
ആശങ്ക എന്നല്ല, കാരണം ഇതുവരെ അങ്ങനെ പൂരത്തില് പണ്ടത്തെ ചരിത്രത്തിൽ ചെറിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു അപകടം ഇതുവരെ തൃശൂർ പൂരത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോ അതുപോലെ തന്നെ, പക്ഷെ ഇനി സൂക്ഷിക്കേണ്ടതായ ഒരു മുന്നറിയിപ്പാണ് ശരിക്കും ഇത് എല്ലാ പൂരങ്ങൾക്കും എല്ലാ നാട്ടിലും. തൃശൂർ പൂരം എന്ന് മാത്രമല്ല, നമ്മൾ ഏത് പൂരം നടത്തുമ്പോഴും നമുക്കൊരു മുന്നറിയിപ്പാണ് ശരിക്കും ഈ ഒരു കൊല്ലത്തെ ഈ ഒരു അപകടം നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പാണ് ശരിക്കും. ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകും, മനുഷ്യൻ കുറച്ചും കൂടെ ശ്രദ്ധയും എല്ലാത്തിലും ചെലുത്തണം. അതായത് കരിമരുന്ന് പ്രയോഗത്തിൽ നമ്മൾ അമിതമായി പ്രയോഗിക്കുമ്പോഴുള്ള ആ ഒരു അപകട സൂചനയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ അതിൽ ശരിക്കും എനിക്കൊരു വിഷമമുണ്ട് ആ കാര്യത്തിൽ. കാരണം നിരപരാധികളായ കുറെ പേരുടെ ഇങ്ങനെയൊക്കെ പോകേണ്ടി വന്നു, അതും അതിലൊരു വിഷമമുണ്ട്. പക്ഷെ അതൊരിക്കലും തൃശൂർ പൂരത്തിന് ഒരു അങ്ങനെ വരുന്നുള്ള ഒരു ആശങ്ക എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം അതിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അങ്ങനെ ഒരു അപകടം തൃശൂർ ഉണ്ടാവില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഇത്
അല്ല, അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാനം എന്താണ്? കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച മാത്രമേ ആയിട്ടൊരു അപകടം നടന്നിട്ട്, കാരണം പലരും ആവശ്യപ്പെടുകയുണ്ടായത് മാറ്റി വെക്കണം അല്ലെങ്കിൽ ഇത്തവണ അത്രത്തോളം ഒരു കരിമരുന്ന് പ്രയോഗത്തിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുകയുണ്ടായി. എങ്കിലും ഒരു തൃശൂർക്കാരിയുടെ ഒരു ആഗ്രഹം എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ഇത്തരത്തിൽ ഇങ്ങനെ തന്നെ നടക്കണമെന്ന് പറയാൻ?
കാരണം ഇത് തൃശ്ശൂർ പൂരം ഇപ്പൊ ഞാൻ കണ്ട, ഇത്രയും കൊല്ലം ഞാൻ കണ്ട പൂരം വെച്ച് നോക്കുമ്പോൾ ശരിക്കും അത് സേഫ് ആയിട്ട് തന്നെയാണ് തൃശ്ശൂർ പൂരം നടത്തുന്നത്. ഇപ്പോ സാമ്പിൾ വെടിക്കെട്ടാണെങ്കിലും അവര് അതിനു മുന്നേ തന്നെ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെക്കിംഗ് ചെയ്യുകയും അതുപോലെ തന്നെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പൊതുജനങ്ങളെ പ്രവേശിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന സേഫ്റ്റികൾ ഒരുപാട് അവർ അവിടെ ചെയ്യുന്നുണ്ട്. അത് ഇത്രയും കണ്ടിട്ടുള്ള ഒരു നേരിട്ട് കണ്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരു വിശ്വാസം കൊണ്ട് മാത്രം തന്നെയാണ് ഞാൻ അടിച്ചമർത്തി ഇങ്ങനെ പറയുന്നത്. അങ്ങനെ അപകടം സംഭവിക്കില്ല, കാരണം ആ ഒരു വിശ്വാസം എനിക്കുണ്ട് നേരിട്ട് കണ്ടിട്ടുള്ള.
അനിൽ, എന്തായാലും കാര്യത്തിൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരുവമ്പാടി പറമേക്കാവ് ദേവസ്വത്തിന്റെ അധികൃതരും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും എല്ലാം പറയുന്നത് തൃശ്ശൂരിൽ എല്ലാ വർഷവും വളരെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യമായി ഒരു ഒരു മേൽനോട്ടത്തോടുകൂടി നിരീക്ഷണത്തോടുകൂടി മാത്രമാണ് അവിടെ വെടിക്കെട്ട് നടത്താറുള്ളത്. അല്ലാതെ മറ്റ് അനുമതിയില്ലാതെ പരവൂർ നടത്തിയതുപോലുള്ള വെടിക്കെട്ടല്ല അവിടെ നടക്കുന്നത്. ലോകമെങ്ങും തൃശ്ശൂരേക്ക് ഉറ്റുനോക്കുകയാണ്. കേരളത്തെ ലോകഭൂപടത്തിലേക്ക് എത്തിച്ചതിൽ തൃശ്ശൂർ പൂരത്തിന് വലിയൊരു പങ്കുണ്ട്. അത്തരമൊരു വെടിക്കെട്ട് ഇങ്ങനെ ഒരു അപകടം വന്നതിന്റെ പേരിൽ മാറ്റിവെക്കണം, ഇല്ലാതാക്കണമെന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ടോ?
ഓക്കെ, അതിനു മുമ്പ് ഞാൻ ധന്യയുടെ വാക്കുകൾ ഖണ്ഡിക്കുകയാണ്. കാരണം നേരത്തെ ധന്യ പറഞ്ഞു അപകടം ഉണ്ടാകുന്നു. അപകടം ഉണ്ടാവുകയല്ല, നമ്മൾ അപകടം ഉണ്ടാക്കുകയാണ്. എങ്ങനെയാണ്? കൃത്യവിലോപത്തിലൂടെ, നിയമലംഘനത്തിലൂടെ, ഭരണകൂടവും കോടതിയും ഒക്കെ അതിന് ഒത്താശ ചെയ്യുകയാണ്. ഇവിടെ നിയന്ത്രണമല്ല, നിരോധനം തന്നെയാണ് അഭികാമ്യം എന്ന് പറയുന്നത്. ഞാൻ അടിവരയിടുന്നത് ബിക്കോസ് ഡി ജി പി പോലും അത് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരാം. അതെന്തുകൊണ്ടാണ് ഇപ്പൊ ധന്യ തന്നെ പറയുന്നുണ്ട് ഇവിടെ ഒത്തിരി സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, ഒരിക്കലും അപകടം ഉണ്ടാവില്ല. എങ്ങനെയാണ് നമുക്ക് ഒരു അപകടം ഉണ്ടാവില്ല എന്ന് പറയാൻ സാധിക്കുന്നത്? പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ലോകഭൂപടത്തിൽ ഈ തൃശ്ശൂരിന്റെ പ്രശസ്തി ഈ പൂരത്തിലൂടെ വരുന്നു എന്ന് പറയുന്നതൊക്കെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. പക്ഷേ ലോകഭൂപടത്തിലെ തൃശ്ശൂർ മാത്രമല്ല വെടിക്കെട്ട്, ലോകത്തിന്റെ പല ഭാഗത്തും ഞാൻ കുറെ ഒരു 10 വർഷത്തോളം ഞാൻ ലണ്ടനിലുണ്ടായിരുന്ന ഒരാളാണ്, മെൽബണിലുണ്ടായിരുന്ന ഒരാളാണ്, ഞാൻ അങ്ങനെ പല ഭാഗങ്ങളിലും ഇതേപോലെയുള്ള വെടിക്കെട്ടുകൾ ദർശിച്ചിട്ടുണ്ട്. ഇനി തൃശ്ശൂർ നടക്കുന്ന വെടിക്കെട്ടിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ, തൃശ്ശൂർ നടക്കുന്ന വെടിക്കെട്ട് എവിടെയാണ്? ഈ ഒരു ഒരു ചെറിയ ഒരു വട്ടത്തിലാണ് ഈ തൃശ്ശൂർ ഈ വെടിക്കെട്ടും അതിൻ്റെതായ ജനങ്ങളും എല്ലാവരും നിൽക്കുന്നത്. ഇവിടെ എന്ത് സേഫ്റ്റി മെഷേഴ്സ് ആണ്? ഇവർ പറയുന്നത് എല്ലാ മാനദണ്ഡങ്ങളും ഞങ്ങൾ പാലിച്ചുകൊണ്ടാണ് വർഷങ്ങളായിട്ട് കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് ഇനി ഞങ്ങൾ ഇത്തവണയും നടത്തും എന്ന് പറയുമ്പോൾ ഇത് ഇത്തവണ അപകടം ഉണ്ടാവില്ല എന്ന് ആർക്കേൽക്കും എഴുതി തരാൻ പറ്റുമോ? ഒരാന പോലും ഇടയില്ല എന്ന് പറയാൻ പറ്റുമോ? വെടിക്കെട്ട് ദുരന്തം ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ? പിന്നെ മാനദണ്ഡങ്ങളെ കുറിച്ച് പറയുമ്പോൾ എവിടെയാണ് മാനദണ്ഡങ്ങൾ? 2005 സുപ്രീം കോർട്ട് വിധി നിങ്ങൾ നോക്കുമോ? സുപ്രീം കോർട്ട് എടുത്ത നിയന്ത്രണങ്ങൾ എത്രമാത്രമാണ്? ഇത് ഏതെങ്കിലും എന്തെങ്കിലും നടപ്പിലാക്കിയിട്ടുണ്ടോ? തൃശ്ശൂർ ഈ വെടിക്കെട്ട് നടക്കുന്നതിന് ചുറ്റുവട്ടമുള്ള ആശുപത്രികൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ഡെസിബലിലുള്ള ശബ്ദം ഈ ആശുപത്രിയിലെ രോഗികൾ അബാധിക്കില്ല എന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കൂ? ഈ തൃശ്ശൂർ വിഭാഗത്തുള്ള ഈ വീടുകൾക്ക് ഈ ഇതിന്റെ വെടിക്കെട്ട് ആഘാതം ഏൽക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഈ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് ചിന്തിക്കുന്നവരും കാണാൻ വരുന്നവരും ബഹുഭൂരിപക്ഷവും മറ്റുള്ള ഭാഗത്തു നിന്നാണ്. അതായത് എന്തുകൊണ്ടാണ് അവർക്ക്? കാരണം ഈ ആപത്തുകളൊന്നും അവരെ വേട്ടയാടുന്നില്ല. അവരുടെ ആരും ആശുപത്രികളിലോ അല്ലെങ്കിൽ അടുത്ത വീടുകളിലോ ഒന്നുമില്ല. അവരൊക്കെ പല ഭാഗങ്ങളിൽ നിന്ന് അകലെ നിന്ന് വരുന്നവരാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ചെറിയ നമ്മൾ നിയമവശങ്ങളിലേക്ക് ഒന്നും കിടക്കേണ്ട, സ്വാഭാവികമായിട്ട് പോവുകയാണെങ്കിൽ പോലും നമുക്കറിയാം ഈ പൂരം ഇവർ പറയുന്ന ഈ സേഫ്റ്റി മെഷേഴ്സ് ഇതൊക്കെ ഏത് അളവ് പോലെയാണ് ഇവർ അളക്കുന്നത്?
തീർച്ചയായും അനിലപ്പോ പറഞ്ഞു വരുന്ന അനില് അത്രത്തോളം തൃശ്ശൂർക്കാരനായ അനിൽ അത്രത്തോളം ആസ്വദിച്ചിട്ടില്ല എന്നുള്ളതാണോ? മറ്റുള്ളവർ വന്ന് ആസ്വദിക്കുമ്പോഴും അനിൽ ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണോ? നാട്ടിൽ നിൽക്കുമ്പോഴും
ഒരാളുടെ ശവശരീരത്തിന് മുകളിൽ നിന്നുകൊണ്ട് അവന്റെ ചിന്ന ഭിന്നമായ ശരീരങ്ങളിൽ നിന്നുകൊണ്ട് അവന്റെ വേറിട്ട അംഗ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് ഒരാൾക്ക്?
തീർച്ചയായും ഓക്കെ, ധന്യയ്ക്ക് ഇപ്പൊ അനിൽ പറഞ്ഞതിൽ ചില പോയിന്റുകളുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയൊക്കെ വെടിക്കെട്ട് കാണുന്നതാണ്, ഒരുപക്ഷെ ധന്യയും കണ്ടിട്ടുണ്ടാവും ഓസ്ട്രേലിയയിലൊക്കെ എങ്ങനെയാണ് കരിമരുന്ന് പ്രയോഗം നടത്തുന്ന അല്ലെങ്കിൽ ഒരു ഫയർ വർക്ക്സ് നടത്തുന്ന എന്നുള്ള കാര്യം. കൂടുതൽ ഡിജിറ്റലൈസ്ഡ് ആണ്, ആളുകൾ അതിനടുത്തങ്ങ് നിൽക്കാൻ സമ്മതിക്കില്ല, വളരെ അകലെയാണ്, അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ് തൃശ്ശൂരിലൊരു അവസ്ഥ എന്നുള്ള കാര്യം എന്നെക്കാൾ നന്നായി ധന്യയ്ക്ക് അറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഒരു അപകട സാധ്യത അല്ലെങ്കിൽ ആ ഒരു പ്രാചീനമായ പുരാതനമായ രീതിയിൽ തന്നെ നമ്മൾ തുടരുന്നത് മാറ്റണമെന്ന് തോന്നിയിട്ടില്ലേ?
തീർച്ചയായും ഞാൻ ഇവിടുത്തെ ഫയർ വർക്ക്സ് ഇപ്പൊ ആദ്യമായി ഞാൻ തൃശൂർ പൂരം കണ്ടതിന് ശേഷം ഇപ്പൊ ഞാൻ കണ്ട ഫയർ വർക്ക്സ് ഇവിടെ സിഡ്നി ന്യൂയർ ഫയർ വർക്ക്സ് ഞാൻ കണ്ടതാണ്. അതിലെ ഈ പറഞ്ഞ പോലെ തന്നെ സേഫ്റ്റി വർക്കും അതുപോലെ തന്നെ അവരെങ്ങനെ പ്രയോഗിക്കുന്നു ഡിജിറ്റൽ ആയിട്ടുള്ള ഫയർ വർക്ക്സ് എല്ലാം കണ്ടു. അത് കണ്ടപ്പോ തന്നെ എനിക്കും സന്തോഷമുണ്ട്, കാരണം ഈ വക ഇത് ഇതുപോലെയുള്ളത് നമ്മുടെ നാട്ടിൽ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം കുറച്ചും കൂടെ പുതിയ തരം എന്താ പറയാ നല്ല സേഫ്റ്റി ആണ്, അതുപോലെ തന്നെ റിസ്ക്കും കുറച്ച് അപകട സാധ്യത കുറച്ച് കുറവുമാണ് ഇപ്പോഴത്തെ ഉള്ളതിലെ രീതിയിൽ. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള പ്രാചീനമായിട്ട് ഇത് എന്താ വെച്ചാൽ കുറെ ചടങ്ങുകളും കാര്യങ്ങളും നടന്നുകൊണ്ട് വരുന്നത് തന്നെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അത് ചിലപ്പോൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതുവരെ ഇത് ഇത്രയും കൊല്ലം നടന്നു വന്നിരുന്ന ആചാരങ്ങളും ചടങ്ങുകളും എല്ലാം തന്നെ പ്രാചീനമായ കാലം, അതായത് ശക്തൻ തമ്പുരാൻ ഉണ്ടാക്കിയ കാലം മുതൽ കൊണ്ടുള്ള ചടങ്ങുകളാണ് ഇതുവരെ പൂരത്തിനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഒരു മാറ്റം പോലും ഇതുവരെ നമ്മൾ ആരും വരുത്തിയിട്ടില്ല. പക്ഷെ ഇനി വരും തലമുറ, ഇനി വരുന്ന ഇനി വന്നു വരാൻ പോകുന്ന തലമുറയ്ക്ക് ചിലപ്പോൾ ഇതുപോലെ തന്നെ ഡിജിറ്റൽ ഫയർ വർക്ക്സ് അല്ലെങ്കിൽ ഇവിടെ കാണുന്ന നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ പോലെ ഫയർ വർക്ക്സ് കുറച്ചും കൂടെ നല്ല രീതിയിൽ അപകടമൊന്നും ഇല്ലാതെ നടത്താൻ സാധിക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇതുപോലെയുള്ള ഒരു എന്താ പറയാ ഇപ്പൊ പൂരത്തിന് അപകടം വരുന്നു എന്ന് പറഞ്ഞ ഒരു അറിഞ്ഞുകൊണ്ട് ആരും പൂരത്തിന് അപകടം വരുത്താറില്ല. പക്ഷേ പൂരത്തിൽ തന്നെ ചില ആൾക്കാർ കപട വേഷം ധരിച്ചുകൊണ്ട് ആനയെ സ്നേഹിക്കാൻ വരുന്നവർ കുറെ പേരെ ഉണ്ട്. അവരിൽ നിന്നാണ് നമ്മൾ ശരിക്കും പൂരത്തിനെ രക്ഷിക്കേണ്ടതും ആനകളെ രക്ഷിക്കേണ്ടതും എല്ലാം. കാരണം അവര് വരുന്നത് കപട വേഷം ധരിച്ചുകൊണ്ടാണ്, ആനയെ കാണിക്കുന്ന സ്നേഹം കപട വേഷം ഇട്ടുകൊണ്ടാണ് ആനയെ സ്നേഹിക്കുന്നത്. പക്ഷെ അവർ ചെയ്യുന്നത് അവസാനം ഭദ്രവുമാണ് ചെയ്യുന്നത്. അപ്പൊ അത് വരുന്നത് ബാക്കിയുള്ള ജനങ്ങൾക്കും കൂടിയാണ് അത് ദോഷമുണ്ടാക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ ഇപ്പം പൂരത്തിന്റെ ചടങ്ങൾ വരുമ്പോൾ ഇപ്പൊ ആന വരണ്ടെന്ന് പറയുന്നത് ഒരിക്കലും ആന വരണത് ആനയെ വരണ്ട് ഓടിക്കാൻ പ്രകോപിപ്പിക്കുന്നത് ആരാണ്? ഈ എന്താ പറയാ കപട വേഷം ഇട്ട് വരുന്നത് ആനയെ സ്നേഹിക്കുന്ന പോലെ വന്ന് ആനയെ ഉപദ്രവിക്കുമ്പോഴാണ് ആനയെ വരണ്ട് ഓടുന്നത്. അത് അവിടെ എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. അപ്പൊ അതിനെ തന്നെ ഇത്രയും കൊല്ലമായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പൂരം നടക്കുന്ന സമയത്ത് ആനയുടെ അടുത്തേക്ക് പൊതുജനങ്ങളെ ആരും തന്നെ തൊടാൻ അനുവദിക്കുന്നില്ല. കുടമാറ്റം നടക്കുമ്പോഴോ അല്ലെങ്കിൽ ചടങ്ങുകൾ നടക്കുമ്പോഴോ തന്നെ പൊതുജനങ്ങളെ ആനയുമായിട്ട് തൊടാനോ അല്ലെങ്കിൽ അതിനെ അടുത്ത് നിൽക്കാനോ തന്നെ സമ്മതിക്കുന്നില്ല. അതിൻ്റെതായ ആൾക്കാരെ മാത്രം തന്നെ ആനയുടെ അടുത്ത് നിർത്തുന്നുള്ളൂ. നേരെ മറിച്ച് ഈ ആനയെ സ്നേഹിച്ചു വരുന്നവർ ആനയെ പിന്നിൽ നിന്നും ഉപദ്രവിക്കുമ്പോഴാണ് ആന വരണ്ടോടുന്നത്. അങ്ങനെയാണ് ആന വരണ്ടോടുന്നത്, അല്ലാണ്ട് ആന തന്നെ താൻ വരണ്ടോടുന്നത് ില്ല. അപ്പൊ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്, ചില സംഭവത്തിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ആനേനെ സ്നേഹിച്ച്. ഇപ്പൊ ആന എന്നല്ല പൊതുവെ ഈ പൂരത്തിന്റെ ഇടയിലേക്ക് വരുന്ന പലതല ആൾക്കാർ, ഇപ്പൊ ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇവര് എന്താ പറയാ ശരിക്കുള്ളവരാണോ അല്ലത്. പക്ഷെ തൃശ്ശൂരിൽ നിന്ന് അറിഞ്ഞവർ ആരും തന്നെ പൂരം നശിക്കാൻ വേണ്ടി ചെയ്യാറില്ല.
എന്തായാലും ധന്യ പറഞ്ഞ ആ പോയിന്റ് ആദ്യം പറഞ്ഞു തുടങ്ങിയ ഒരു പോയിന്റ് ഉണ്ടല്ലോ, കാരണം ശക്തൻ തമ്പുരാന്റെ കാലം മുതൽ തന്നെ തുടർന്നു വരുന്ന ഒരു രീതിയാണ്. ഒരു നാടിന്റെ സംസ്കാരം, ഒരു നാടിന്റെ ഒരു ജനതയുടെ സംസ്കാരം, അതിനെ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും നടന്നൊരു അപകടത്തിന്റെ പേരിൽ പെട്ടെന്ന് മാറ്റണമെന്ന് പറയുന്നതിൽ എത്രത്തോളം ഒരു യാഥാർത്ഥ്യ ബോധമുണ്ട്? കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന ചർച്ചയിൽ പലരും ചോദിച്ചൊരു കാര്യമാണ്, എത്രയോ അപകടങ്ങൾ ഉണ്ടാകുന്നു, വിമാനാപകടം ഉണ്ടാകുന്നു, നിങ്ങൾ വിമാനത്തിൽ സഞ്ചരിക്കുന്നില്ലേ, അതുപോലെ കാർ അപകടം ഉണ്ടാകുന്നു, പിന്നീട് ഒരിക്കലും കാറിൽ കയറാതിരിക്കുകയാണോ? കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് അപകടങ്ങൾ പതിവാണ്. അതെല്ലാം നമ്മൾ നിരോധിച്ച് മാറ്റുകയല്ലോ ചെയ്യുന്നത്, കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ നിയന്ത്രണങ്ങൾ വരുത്തുകയാണ്, അതല്ലേ വേണ്ടത്?
തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ധന്യ പറഞ്ഞ രണ്ട് പോയിന്റിനോട് ഞാൻ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ്. അത് രണ്ടും കണ്ണിക്കുകയാണ്. ഒന്ന് ധന്യ പറഞ്ഞു ആചാരത്തെ കുറിച്ച് പറഞ്ഞു, അതായത് ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് വെടിക്കെട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ആസ്ഥാന വിദഗ്ധർ പോലും അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കേരളത്തിലെ ക്ഷേത്രാചാരങ്ങൾ പിന്തുടരുന്ന പ്രധാനമായും ശ്രീ ശങ്കരാചാര്യരുടെ അദ്വൈത താന്ത്രിക ആചാര്യവും ശ്രീനാരായണ ഗുരുവിന്റെ താന്ത്രിക ആചാരവുമാണ്. ഇതിലൊന്നും വെടിക്കെട്ടെ കുറിച്ച് പരാമർശിക്കുന്നേ ഇല്ല. അത് ജനങ്ങളാൽ നിർമ്മിച്ച അവരെ ആചാരമല്ല, അത് ആഘോഷമാണ്. അതൊരു ആക്രോശം, ഒരു ഒരു ജനക്കൂട്ടത്തിന്റെ ആക്രോശത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ആഘോഷമാണ്.
ഈ ആഘോഷങ്ങൾ പോലും കാലാതിവർത്തിയായി പിന്തുടർന്ന് വരുന്ന ആഘോഷങ്ങളുണ്ട്, അത് ഒറ്റ ദിവസം കൊണ്ട് നിർത്താൻ കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ.
അതാണ് പറഞ്ഞത്. അപ്പൊ ആഘോഷത്തിന് ഞാൻ പറഞ്ഞത് ആഘോഷങ്ങൾ എങ്ങനെ ഈ വെടിക്കെട്ട് എന്ന് പറയുന്ന ഈ ആഘോഷം ആരാണ് നടത്തപ്പെടുന്നത്, ഇതിന്റെ പുറകിൽ ആരൊക്കെയാണ്, എന്തൊക്കെയാണ് ഇതിനകത്ത് ബിസിനസ്, ഇതിനകത്ത് ഈ പറഞ്ഞ എല്ലാ രാഷ്ട്രീയ ബിസിനസ് ശക്തികളും ഇതിനകത്തുണ്ട്. ഇത് കൃത്യമായിട്ട് ഈ വെടിക്കെട്ട് വേണ്ട എന്ന് പറയുന്ന എത്ര തത്വാദി ആചാരന്മാരാണ് നമ്മുടെ ഇടയിൽ തന്നെയുള്ളത്. പിന്നെ രണ്ടാമത്തത് ആനയുടെ കാര്യം. ആനയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടാര പരിപാലന ചട്ടമുണ്ട് നമുക്ക്, അതിനകത്ത് എന്തെങ്കിലും നിയമങ്ങളോട് പരിപാലിക്കപ്പെടുന്നുണ്ടോ? നേരത്തെ തന്നെ പറയുന്നത് കേട്ടോ, ആനയെ കുത്തിയാലോ ഉപദ്രവിച്ചാലോ ആണ് ആനയെ വരേണ്ടത്, ആന വരണ്ടു ഓടുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ആൾക്കാർ ജനങ്ങൾ വന്നിട്ടാണ് പ്രകോപിപ്പിക്കുന്നതെന്ന് പറയുന്നു. ഈ നാട്ടാന പരിപാലന ചട്ടത്തിൽ വരുന്ന നമുക്ക് ഒത്തിരി നിയമങ്ങളുണ്ട് അതിനകത്ത്. മൂന്ന് മണിക്കൂർ കൂടുതൽ എഴുന്നള്ളിക്കാൻ പാടില്ല, 20 കിലോമീറ്റർ കൂടുതൽ നടത്താൻ പാടില്ല, 12 മണിക്കൂർ മുൻപ് സ്ഥലത്തെത്തിക്കണം, 12 മണിക്കൂർ വിശ്രമം കൊടുക്കണം, ആനകൾ മൂന്നാനകൾ കൂടുതലാണെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം, ഇതെല്ലാം നടപ്പാടില്ലെന്ന് പരിശോധിക്കണം, ഇതെല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ. പകൽ എഴുന്നള്ളിച്ച് ആനകളെ രാത്രികൾ എഴുന്നള്ളിക്കരുത്, ഇതെല്ലാം ഖണ്ഡിച്ചുകൊണ്ടാണ് അവിടെ ഈ ഈ പീഡനങ്ങളെല്ലാം നടക്കുന്നത്. ഇതെല്ലാം ചുമ്മാ നമ്മൾ പറയുന്നതല്ല, വ്യക്തമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതെല്ലാം സംസാരിക്കുന്നത്. അപ്പൊ ഈ ആനയ്ക്ക് മതപ്പാട് ആകില്ല എന്ന് പറയുന്നതിനകത്ത് എന്താണ്? ഇപ്പൊ ഒരു എത്രയോ ആനകൾ എത്രയോ പേരെ, 100 പേരും ആൾക്കാരെയാണ് ഇപ്പൊ ഈ അടുത്ത് വളരെ കുറച്ച് നാളുകൾക്കുള്ളിൽ ആനയുടെ കുത്തേറ്റ് മരിച്ചത്. അത് ഇത്രയും വലിയൊരു ജനക്കൂട്ടം ആക്രോശിച്ച് മതോന്മുത്തരായി നിൽക്കുന്ന ജനക്കൂട്ടത്തിന്റെ ഈ ആക്രോശങ്ങൾക്കിടയിലും ഈ കർണ കടോരമായ നല്ല സംഗീതമൊക്കെയാണ് ലോകത്തെ ഏറ്റവും വലിയ സിംഫണി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷേ ഒരു ആനയുടെ മുമ്പിൽ കാട്ടിക്കൂട്ടുന്ന ഈ പേക്കൂത്തുകളിൽ ഒരാന വരണ്ടാ മതി. ഒരാന വരണ്ടു കഴിഞ്ഞാൽ നാളെ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ സകല ആൾക്കാരും വലിയ ആദരാഞ്ജലികളുമായിട്ട് വരും. പക്ഷേ അതിനു മുൻപ് നമുക്ക് എന്താണ് നേരത്തെ പറഞ്ഞ പോലെ ക്രിയാത്മകമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് കാലോചിതമായിട്ട് നമുക്ക് ഇതെല്ലാം മാറ്റാൻ സാധിക്കുക? പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നിയന്ത്രണങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോ തന്നെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു പരവൂരിലെ വെടിക്കെട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടായി ആ പരവൂരിലെ വെടിക്കെട്ട്? അത് ജില്ലാ കളക്ടർ നിഷേധിച്ച വെടിക്കെട്ടിനാണ് രാഷ്ട്രീയക്കാരുടെ പോലീസുകാരുടെ ഒത്താശയോടുകൂടി അവിടെ വെടിക്കെട്ട് നടന്നുപോയത്, നമുക്ക് വളരെ കൃത്യമാണ്. അപ്പൊ ഇവിടെ എവിടെയാണ് നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നത്? ആരാണ് അത് പരിപാലിക്കേണ്ടത്? ഇവിടെ ആരാണ് കൂട്ടു നിൽക്കുന്നത്? ഇവിടെ എല്ലാ നിയന്ത്രണങ്ങളും എല്ലാ നിയമങ്ങളും, ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ പുറത്താണല്ലോ ജീവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുറെ കാലം ഗൾഫിലുണ്ടായിരുന്നു, കുറെ കാലം ലണ്ടനിലുണ്ടായിരുന്നു, മെൽബണിലുണ്ടായിരുന്നു, ബ്രിസ്ബനിലുണ്ടായിരുന്നു. നമ്മളൊരു വണ്ടി ഓടിക്കുന്ന പോലും ഇവിടുത്തെ നിയമങ്ങൾക്കനുസരിച്ചാണ്, എല്ലാ നിയമങ്ങളും നമ്മൾ കൃത്യമായിട്ട് പരിപാലിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമാണ് നിയമങ്ങൾ കൃത്യമായി പരിപാലിക്കപ്പെടാത്ത ഒരേ ഒരു സ്ഥലം അല്ല എന്ന് പറയാൻ പറ്റുമോ?
തീർച്ചയായും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായാലും നമുക്ക് ചർച്ച അധികം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. ചെറിയ ഈ ഒരു വലിയൊരു വിഷയമാണെങ്കിലും നമ്മുടെ ഒരു സമയപരിമിതി മൂലം ഇപ്പോൾ ഏത് തരത്തിലുള്ളൊരു മാറ്റമാണ് ഒരു തൃശ്ശൂർക്കാരെന്ന രീതിയിൽ തൃശ്ശൂർ പൂരത്തിൽ അനിൽ ആഗ്രഹിക്കുന്നത്?
ഞാൻ വളരെ പരിപൂർണമായിട്ടും ഞാൻ ഇതിനകത്ത് നിയന്ത്രണം എന്ന് പറയുന്ന വാക്ക് ഞാൻ ഒഴിച്ചിടുകയാണ്. കാരണം ഇതിനകത്ത് നിരോധനം,
തൃശ്ശൂർ പൂരം
നിരോധിക്കണമെന്ന് ഞങ്ങൾ പറയില്ല. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ കാഴ്ചകളുടെ ഉത്സവം തന്നെയാണ്. ഞാൻ പറയുന്നത് ഈ അപകടകരമായ RDXന് വെല്ലുന്ന ബോംബുകൾ ഇട്ടുകൊണ്ട് വേണം നമുക്ക് കളിക്കാനായിട്ട്. ഈ 90കളിലൊക്കെ നടന്ന, അല്ലെങ്കിൽ 80കളിലും 60കളിലും 70കളിലൊക്കെ നടന്നു കഴിഞ്ഞാൽ നടന്ന പൂരവും തൃശ്ശൂരും അല്ല ഇന്നത്തെ പൂരവും തൃശ്ശൂരും. പണ്ടേതോ സിനിമയിൽ പറയുന്ന പോലെ കൊച്ചി പഴയ കൊച്ചി അല്ല എന്ന് പറയുന്ന പോലെ ഇത് ഒത്തിരി മാറിക്കഴിഞ്ഞു, ജനങ്ങൾ മാറി. അപ്പൊ അതിന് കാലോചിതമായിട്ട് നമുക്ക് മാറ്റങ്ങൾ വേണം, പക്ഷേ വെടിക്കെട്ട് വേണ്ട എന്ന് തന്നെയാണ് എന്റെ.
ധന്യ. ഇത്രത്തോളം പൂരത്തെ സ്നേഹിക്കുകയും മിസ് ചെയ്യുകയും നഷ്ടബോധം അനുഭവിക്കുകയും ചെയ്യുമ്പോഴും പൂരത്തിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ എന്ത് തരത്തിലുള്ള മാറ്റമായിരിക്കും ധന്യ ആഗ്രഹിക്കുക, പ്രത്യേകിച്ചും ഓസ്ട്രേലിയയിൽ നിന്ന് നോക്കുമ്പോൾ?
ഓസ്ട്രേലിയയിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന ഇവിടുത്തെ മാതിരി ഡിജിറ്റൽ ഫയർ വർക്സ് ഇനി വരും തലമുറകൾ അത് സ്വീകരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. കാരണം അതുപോലെയുള്ള ഫയർ വർക്സ് ആകുമ്പോൾ ഈ പറഞ്ഞ മാതിരി വലിയൊരു അപകടം തന്നെ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ പൊതുജനങ്ങളെ ബോധ്യവാന്മാരാക്കുക, ഇതിൽ നിന്നും എന്താണ് ഇതിന്റെ അപകടം അതുപോലെ പറഞ്ഞ് മനസ്സിലാക്കുക ഇത് എന്താണ് ചെയ്യേണ്ടത്. നമ്മൾ ഒരിക്കലും ഒന്നും നിരോധിക്കരുത്, ചടങ്ങുകൾ നിരോധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആനേനെ വേണ്ട നിരോധിച്ചുകൊണ്ടോ ഒരു ദിവസം കൊണ്ട് നമുക്ക് നിരോധനം ഒരിക്കലും നടത്താൻ പറ്റില്ല. കാരണം ഇത് പ്രാചീനകാലമായി നടത്തിക്കൊണ്ട് വരുന്ന ഒരു ചടങ്ങാണ്, അതൊരിക്കലും നമുക്ക് ഒരു ദിവസം കൊണ്ട് വേണ്ടെന്ന് തള്ളിക്കളയാനോ അല്ലെങ്കിൽ വേണ്ടതായിട്ട് പറ്റില്ല.
അവസാനമായി ധന്യ, ഒറ്റ കാര്യം കൂടി ഉള്ളത്, ഇപ്പൊ ധന്യ തൃശ്ശൂർ പൂരത്തിന്റെ ഒരു മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ സാഹചര്യത്തിൽ ഈ ഒരു വെടിക്കെട്ടും കുടമാറ്റവും മാത്രമാണോ, എന്തൊക്കെയാണ് ഒരു തൃശ്ശൂർ പൂരത്തിന്റെ നഷ്ടബോധം? അതിൽ ഞാനിപ്പോൾ ധന്യയോട് ചോദിക്കുന്നത് ധന്യ അതിനെ മിസ് ചെയ്യുന്നു പറഞ്ഞതുകൊണ്ടാണ്, ധന്യയുടെ ആ ഒരു നൊസ്റ്റാൾജിയ കൂടി ഒന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ്. എന്താണ് ധന്യക്ക് അവിടെ നഷ്ടബോധം തോന്നുന്നത്?
നഷ്ടബോധം തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും തൃശ്ശൂരിന്റെ ഒരു പൂരം തുടങ്ങുന്നത് തന്നെ കൊടിയേറ്റത്തിൽ നിന്നാണ്. ശരിക്കും തൃശ്ശൂർ പൂരം കൊടിയേറി കഴിഞ്ഞാൽ പൂരത്തിന് തുടക്കമായി എന്ന് തന്നെയാണ്. പിന്നെ അത് തുടങ്ങിയ കൊടിയേറ്റം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ശരിക്കും നമുക്ക് മിസ് ചെയ്തിരിക്കുന്നത്. കാഴ്ചകളും അതുപോലെ തന്നെ കൊടിയേറ്റം കഴിഞ്ഞാലുള്ള നമ്മുടെ അമ്പലത്തിൽ വെക്കുന്ന ആചാരങ്ങൾ, കുറെ പറ വെക്കല് അങ്ങനത്തെ വഴിപാടും ആചാരങ്ങളും അതുപോലെ തന്നെ കാഴ്ചകളും ഒരു ഗജവീരന്മാരെ തേക്കിങ്കാട് മൈതാനത്തിൽ നിരത്തി നിർത്തിയിട്ടുള്ള ഒരു കാഴ്ച, കൺകുളിർക്കെ കണ്ട് ആസ്വദിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അത് ഇത്രയും കാലം ഞാൻ കണ്ടു, ഇന്ന് എനിക്കത് കാണാൻ പറ്റിയില്ല എന്നുള്ളതിന്റെ ഒരു സങ്കടം. തൃശ്ശൂർക്കാർക്ക് പൊതുവെ ആനപ്രേമികൾ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഞാനൊരു ആനപ്രേമിയാണ്. വണ്ടിയിൽ മുമ്പ് റോട്ടിൽ ഒരു ആനയെ കണ്ടാൽ ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് ആനയെ കണ്ട് ആസ്വദിച്ചിട്ടാണ് ഞാൻ പോവാറുള്ളത്. അതെനിക്കൊരു ഇതാണ്. പിന്നെ അതുപോലെ തന്നെ കൊടമാറ്റം, ചമയ പ്രദർശനം, അതുപോലെ മരത്തിൽ വരവ്, ഇളങ്ങിത്തറ മേളം, ഇതൊക്കെ നേരിട്ട് കണ്ട് ആസ്വദിക്കേണ്ടത്. ഒരിക്കലും നമുക്കത് ദൂരെ നിന്ന് കേട്ടറിഞ്ഞുകൊണ്ട് ഒരു കേട്ടറിയുന്ന ആളുടെ ഫീൽ അല്ല, കാരണം അത് അനുഭവിച്ചറിഞ്ഞവർക്ക് അത് പറഞ്ഞറിയിച്ചാല് എത്രത്തോളം അത് ഫലിക്കുന്ന എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് അവർക്ക് അനുഭവിച്ചാൽ അത് നമുക്ക് മനസ്സിലാവും. മഠത്തിൽ വരവുള്ള ആ ഒരു ആനയുടെ വരവും ആ കൊട്ടും അതിപ്പോഴും നമുക്ക് എന്താ പറയുക അനുഭവിച്ചു തന്നെ അറിയേണ്ട. അതിപ്പോ ഞാൻ പറഞ്ഞുകൊണ്ട് അത് എത്രത്തോളം ഫലിക്കുന്ന എനിക്കത് അറിയാൻ പറ്റില്ല എന്റെ മാനസികാവസ്ഥ.
തീർച്ചയായും എന്തായാലും അതും കൂടെ ഒന്ന് അറിയുന്നതിന് വേണ്ടിയാണ് അവസാനമായി ചോദിച്ചത്. എന്തായാലും നമുക്ക് എന്തായാലും ചർച്ച സമയം വരുന്നത് മൂലം അവസാനിപ്പിക്കേണ്ടി വരുന്നു. വളരെയധികം നന്ദി ധന്യ, സജീഷ്, അനിൽ, സൈൻ രണ്ടുപേരും SBS മലയാളം റേഡിയോയോട് സംസാരിച്ചതിനെ.
നന്ദി.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.